നാം വിശുദ്ധരെന്ന് ചിന്തിക്കുന്നവരുടെ ജീവിതത്തിൽ പോലും കിഴിഞ്ഞു കിഴിഞ്ഞു നോക്കിയാൽ പല കാര്യങ്ങളിലും അശുദ്ധി കാണാം, അവിശ്വസ്തത കാണാം. അപ്പോൾ അവരുമായി താരതമ്യപ്പെടുത്തിയാൽ എപ്പോഴും നാം ഒരുതരം മൂഢസ്വർഗത്തിൽ അങ്ങ് ജീവിച്ചു പോകും, സംതൃപ്തരായിരിക്കും. എന്നാൽ ദൈവം യാതൊരു മനുഷ്യനെക്കുറിച്ചും അത് ആഗ്രഹിക്കുന്നില്ല.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
തെക്കേ രാജ്യത്തുണ്ടായ ഒടുവിലത്തെ ഉണർവിനെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിച്ചുകൊണ്ടിരുന്നത്. വളരെയേറെ പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും യോശിയ രാജാവ് ദൈവത്തിൽ ആശ്രയിക്കുകയും യഹോവയെ പ്രസാദിപ്പിക്കുകയും ചെയ്തു. താൻ അറിഞ്ഞ സത്യങ്ങളിൽ സത്യസന്ധമായി പോകുവാൻ ആരംഭിച്ച യോശിയാവിന് ദൈവം തന്റെ ന്യായപ്രമാണം കാണിച്ചുകൊടു. അതെ, 34 അധ്യായത്തിന്റെ 7 വാക്യം വരെ നാം ചിന്തിച്ചു. മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടി യോശിയാവ് കാത്തുനിന്നില്ല എന്ന് നാം കാണുന്നു. 8 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, 8 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അവന്റെ ആഴ്ചയുടെ 18 ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിന്റെ മകനായ ശാഭാനെയും നഗരാധിപതിയായ മയശേയാവെയും യോവാശിന്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും തന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. യോശിയാവിന് 26 വയസ്സുള്ളപ്പോഴാണ് അവൻ ദൈവാലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ ആരംഭിച്ചത്. അവന്റെ വല്യപ്പൻ മനശ്ശെയുടെ നീണ്ട ഭരണകാലത്തും അവന്റെ അപ്പൻ ആമോന്റെ ഭരണകാലത്തും ദേവാലയം ആർക്കും വേണ്ടാത്ത ഒരിടമായിരുന്നതിനാൽ അവിടെ പണിയൊന്നും ചെയ്തിരുന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാം, 57 വർഷങ്ങളിൽ യോശിയാവിനിപ്പോൾ 26 വയസ്സായി, അത്രയും വർഷങ്ങളിൽ, ഏതാണ്ട് 70 വർഷങ്ങളിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു സ്ഥലം എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതാണ് യോശിയാവ് ഇപ്പോൾ ശുദ്ധീകരിക്കുവാൻ, വൃത്തിയാക്കുവാൻ പോകുന്നത്. 9 വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ മഹാപുരോഹിതനായ ഹിൽക്കിയാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ വാതിൽ കാവൽക്കാരായ ലേവിയർ മനശ്ശെയോടും എഫ്രയീമിനോടും ശേഷമുള്ള എല്ലാ ഇസ്രായേലിനോടും എല്ലാ യഹൂദയോടും ബെന്യാമീനോടും യെരുശലേം നിവാസികളോടും പിരിച്ചെടുത്ത ദേവാലയത്തിൽ അടച്ചിരുന്ന ദ്രവ്യം ഏൽപ്പിച്ചു കൊടുത്തു. മനശ്ശെയും എഫ്രയീമും തീർച്ചയായും ഇസ്രായേലിലെ അല്ലെങ്കിൽ വടക്കേ രാജ്യത്തെ ഗോത്രങ്ങളാണ്. ഈ പറയുന്ന സമയത്ത് വടക്കേ രാജ്യം അശൂര്യർ ആക്രമിച്ച് അവിടുത്തെ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ അവിടെ ദേശത്തുണ്ടായിരുന്നുള്ളൂ. അവർ ദേവാലയത്തിന്റെ പണിയിൽ സഹകരിക്കുന്നു. ഇപ്പോൾ ഇതാ ദേവാലയം അറ്റകുറ്റം തീർത്തു. അപ്പോൾ വളരെ വിസ്മയകരമായ ഒരു കാര്യം അവർ കണ്ടുപിടിച്ചു. 14 വാക്യം, അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഇവിടെ ആ കാലങ്ങളിൽ ന്യായപ്രമാണ പുസ്തകത്തിന്റെ അധികം പ്രതികൾ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. വേറെ ചിലതും കൂടി ഉണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാലും ദൈവവചനം നഷ്ടപ്പെട്ടിരുന്നു. ഇന്നത്തെ അവസ്ഥയും ഇതുതന്നെയല്ലേ? തിരുവചനത്തിന്റെ കോപ്പികൾ ആവശ്യം പോലെ ലഭിക്കുമായിരിക്കും. എന്നാൽ അതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം വായിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുവാൻ ആളില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാകുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നത്. തിരുവചനം ഇന്നും നഷ്ടപ്പെട്ടതുപോലെയാകുന്നു. 15-ഉം 16-ഉം വാക്യങ്ങളിൽ ഹിൽക്കിയാവ് രായസക്കാരനായ ശാഫാനോട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് പുസ്തകം ശാഫാന്റെ കയ്യിൽ കൊടുത്തു. ശാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജസന്നിധിയിൽ ബോധിപ്പിച്ചത് അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു. ഇതത്രേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അവന്റെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ തന്നെ എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക. 18-ഉം 19-ഉം വാക്യങ്ങളിൽ രാജസക്കാരനായ ഷാഫാൻ രാജാവിനോട്, ഹിൽക്കിയാ പുരോഹിതൻ ഒരു പുസ്തകം എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും ബോധിപ്പിച്ചു. ഷാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ച് കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. വസ്ത്രം കീറുക എന്നത് വലിയ വികാരാവേശത്തെ കാണിക്കുന്ന ഒന്നാകുന്നു. ഇത്ര ചെറുപ്പത്തിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവവചനത്തിൽ ആകൃഷ്ടനായി മുൻപോട്ടു പോയിട്ടുള്ള ആരുണ്ടല്ലേ? ആദ്യമായി ദൈവജനം കേട്ടപ്പോൾ യോശിയാവ് ആകെ അസ്വസ്ഥനായി. കാരണമുണ്ട്, അവനും അവന്റെ ജനങ്ങളും ദൈവജനത്തിൽ നിന്നും വളരെ വളരെ ദൂരെ പോയിരുന്നു. അവൻ അറിഞ്ഞിരുന്ന സത്യത്തിൽ വിശ്വസ്തതയോടെ പോയിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത് മാനുഷികമായ വഴികൾ മാത്രമായിരുന്നു, അതായത് ദാവീദിന്റെ വഴികൾ. എന്നാൽ ഇവിടെ ഇപ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണം ലഭിച്ചപ്പോൾ യോശിയാവ് തന്റെ പാപത്തിന്റെ ഗൌരവം മനസ്സിലാക്കുന്നു. അതേ സുഹൃത്തെ, മാനുഷികമായ നിലവാരത്തിൽ മറ്റുള്ള മനുഷ്യരുമായി താരതമ്യപ്പെടുത്തുവാൻ തുടങ്ങിയാൽ താങ്കളെപ്പോലെ വിശുദ്ധൻ ആരുമുണ്ടായെന്ന് വരില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം അവിടുത്തെ ആ വിശുദ്ധിക്കൊത്ത്, ദൈവം ആഗ്രഹിക്കുന്നതിനൊത്ത് ആയിത്തീരണമെന്നത്രേ. നാം ബലഹീനതയുള്ള മനുഷ്യനെ നമുക്ക് ചുറ്റും എപ്പോഴും കാണും. നാം വിശുദ്ധരെന്ന് ചിന്തിക്കുന്നവരുടെ ജീവിതത്തിൽ പോലും കിഴിഞ്ഞു കിഴിഞ്ഞു നോക്കിയാൽ പല കാര്യങ്ങളിലും അശുദ്ധി കാണാം, അവിശ്വസ്തത കാണാം. അപ്പോൾ അവരുമായി താരതമ്യപ്പെടുത്തിയാൽ എപ്പോഴും നാം ഒരുതരം മൂഢസ്വർഗത്തിൽ അങ്ങ് ജീവിച്ചു പോകും, സംതൃപ്തരായിരിക്കും. എന്നാൽ ദൈവം യാതൊരു മനുഷ്യനെക്കുറിച്ചും അത് ആഗ്രഹിക്കുന്നില്ല. അതെ, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവരാകണം നാം. ദൈവവചനമാകുന്നു നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 20-21 വാക്യങ്ങൾ. രാജാവ് ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ അഹിക്കാമിനോടും മീഖയുടെ മകൻ അബ്ദോനോടും രാജസക്കാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസായാവോടും കൽപ്പിച്ചെന്തെന്നാൽ, നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്കും ഇസ്രായേലിലും യഹൂദയിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിപ്പീൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരുന്നതുകൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. ദൈവവചനത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് ഉണർവ് കൊണ്ടുവരുന്നു, വേറൊന്നും ഉണർവ് കൊണ്ടുവരില്ല. ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് നാം ഒരു ഉണർവ് കാണുന്നില്ല? വളരെ ലളിതമായ കാരണം, സഭ ദൈവവചനത്തെ അവഗണിച്ചിരിക്കുന്നു എന്നതാണ്. സഭ എല്ലാവിധത്തിലുള്ള വേലകളും ചെയ്തു നോക്കി. തങ്ങളുടെ അടുത്തേക്ക് വന്ന ജനങ്ങളെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ തന്നെ പലരും ഇന്ന് പാടുപെടുകയാണ്. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. ഉണർവ് അങ്ങനെ വേലകൾ കൊണ്ടൊന്നും ഉണ്ടാകാറില്ല. ബഹളം വെച്ചതുകൊണ്ടോ പണം വാരി എറിഞ്ഞതുകൊണ്ടോ ജഡികമായ വേലകൾ കൊണ്ടോ ഉണർവുണ്ടാകുകയില്ല. ജനങ്ങൾ ദൈവവചനത്തിലേക്ക് തിരിയുകയും ദൈവത്തിന് പറയുവാനുള്ളത് എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. യോശിയാവ് ആകെ പിടിച്ചുകുലുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് തന്നോട് പറയുവാനുള്ളത് കേൾക്കുവാനും ദൈവം എന്തു ചെയ്യുവാൻ പോകുന്നു എന്നറിയുവാനും യോശിയാവ് ആഗ്രഹിക്കുന്നു. 22-23 വാക്യങ്ങളിൽ, അങ്ങനെ ഹിൽക്കിയാവും രാജാവ് നിയോഗിച്ചവരും ഹസ്രയുടെ മകനായ തെഹത്തിന്റെ മകനായി രാജവസ്ത്രവിചാരകനായ ശല്ലൂമിന്റെ ഭാര്യ ഹുൽദ എന്ന പ്രവാചകിയുടെ അടുക്കൽ ചെന്നു ഭാഗത്ത് പാർത്തിരുന്നു. അവളോട് ആ സംഗതികളെക്കുറിച്ച് സംസാരിച്ചു. അവൾ അവരോട് ഉത്തരം പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെ എന്റെ അടുക്കൽ അയച്ച പുരുഷനോട് നിങ്ങൾ പറയും. ഇനിയും ദൈവത്തിന് യോശിയാവോട് പറയുവാനുള്ളത് 24-25 വാക്യങ്ങളിൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവിന്റെ മുൻപാകെ വായിച്ചു കേൾപ്പിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളുമായി അനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്ത് ചൊരിയും, അത് കെട്ടുപോകുകയുമില്ല. ദൈവം താൻ പറഞ്ഞതുപോലെ തന്നെ ന്യായവിധി അയക്കുന്നതാണ്. എന്നാൽ അവന് യോശിയാവിനോട് വ്യക്തിപരമായി ചിലത് പറയുവാനുണ്ട്. ശ്രദ്ധിക്കുക, 26-27-28 വാക്യങ്ങൾ. എന്നാൽ യഹോവയോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, നീ കേട്ടിരിക്കുന്ന വചനങ്ങളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ അവന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുൻപാകെ കരയുകയും ചെയ്യുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും, നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിന് നിവാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയുമില്ല. അവർ രാജാവിനെ ഈ മറുപടി ബോധിപ്പിച്ചു. ദൈവം ഈ ജനത്തെ ന്യായം വിധിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ യോശിയാവ് പോകുന്നതുവരെ ദൈവം അത് ചെയ്യില്ല. 29 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അനന്തരം രാജാവ് ആളയച്ച് യഹൂദയിലും യെരുശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളും പുരോഹിതന്മാരും ലേവ്യരും ആബാലവൃദ്ധം സർവ്വജനവും യഹോവയുടെ ആലയത്തിൽ ചെന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവരെ കൽപ്പിച്ചു. രാജാവ് തന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ മുൻപാകെ ഒരു നിയമം ചെയ്തു. പ്രിയ സുഹൃത്തെ, നമുക്ക് വളരെ തുറന്നതും നേരെയുള്ളതുമായ ഒരു സമീപനം ആവശ്യമാകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് നാം ആയിരിക്കുന്ന ഈ തലമുറയിൽ ഒരു ഉണർവുണ്ടാകാം എന്നത്രേ. എന്നാൽ ആദ്യം ദൈവവചനത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. എന്നിട്ട് ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് കണ്ടുപിടിക്കണം. നാം ചെയ്യുവാൻ ദൈവം പറയുന്നത് എന്തെന്ന് നാം കാണണം. അതിനുശേഷം ദൈവത്തിന്റെ മക്കൾ തങ്ങളുടെ ഭാഗത്ത് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കണം. അവനുവേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച ഒരവസ്ഥ. നാം ഇന്ന് കാണുന്ന പകുതി മനസ്സോടുള്ള ഈ ശുശ്രൂഷകൾ ഒന്നും ഉണ്ടായിരിക്കരുത്. മറ്റൊന്നും ചെയ്യുവാൻ കിട്ടാഞ്ഞതിനാൽ ആരെയൊക്കെയോ ശപിച്ചുകൊണ്ടൊരു വേല. ലോകത്തോടൊപ്പം പോകുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ദൈവത്തോടൊപ്പം പോകുവാൻ ശ്രമിക്കുന്ന കപടഭക്തി പാടില്ല. രണ്ടും കൂടി ചെയ്യുക അസാധ്യമാണ്. ഹൃദയവും ജീവിതവും വ്യക്തമായി ദൈവത്തിന് സമർപ്പിച്ച ഒരു അനുഭവം ഉണ്ടാകേണ്ടതുണ്ട്. അത് സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് സ്വാതന്ത്ര്യമായി ഇടപെടുവാൻ സാധിക്കും എന്ന കാര്യം നാം ഓർക്കണം. 35 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യോശുവാവിന്റെ കാലത്ത് ആചരിച്ച വലിയ പെസഹായുടെ രേഖയാണ് നമുക്ക് ലഭിക്കുന്നത്. അവന്റെ ആ തലമുറയ്ക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ യോശുവാവ് സൂക്ഷ്മതയോടെ അനുസരിച്ചു എന്നത് ശ്രദ്ധേയമാണ്. അവന്റെ സമയത്തെ ഉണർവിന്റെ രഹസ്യവും അതുതന്നെയായിരുന്നു. 35 അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, 16 മുതൽ 19 വരെ ഞാൻ വായിക്കട്ടെ. ഇങ്ങനെ യോശുവ രാജാവിന്റെ കൽപ്പനപ്രകാരം പെസഹ ആചരിപ്പാനും യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഹോമയാഗങ്ങൾ അർപ്പിപ്പാനും വേണ്ടിയുള്ള യഹോവയുടെ സകല ശുശ്രൂഷയും അന്ന് ക്രമത്തിലായി. അവിടെയുണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ ആ സമയത്ത് പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവവും 7 ദിവസം ആചരിച്ചു. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെയൊരു പെസഹ ആചരിച്ചിട്ടില്ല. യോശുവാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെയുണ്ടായിരുന്ന എല്ലാ യഹൂദയും ഇസ്രായേലും യെരുശലേം നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രായേൽ രാജാക്കന്മാരാരും ആചരിച്ചിട്ടില്ല. യോശുവാവിന്റെ വാഴ്ചയുടെ 18 ആണ്ടിൽ ഈ പെസഹ ആചരിച്ചു. പെസഹ ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രതീകമാണല്ലോ. പാപങ്ങൾക്ക് ഒരു പ്രായച്ചിത്തം വരുത്തി വീണ്ടെടുപ്പ് സാധിക്കേണ്ടതുണ്ട് എന്നുള്ള അറിവിലേക്ക് ദേശം മടങ്ങിവന്നു. അവർ പെസഹായെക്കുറിച്ച് മനസ്സിലാക്കിയത് മോശയുടെ ന്യായപ്രമാണം കണ്ടെത്തിയതുകൊണ്ടാണ്. ഇതൊരു മഹത്തായ സന്ദർഭമായിരുന്നു. ദൈവം പറയുന്നു, ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലൊരു പെസഹ ആചരിച്ചിട്ടില്ല എന്ന്. ദൈവവചനത്തിലേക്കുള്ള ഈ വലിയ മടങ്ങിവരവിന് ഉത്തരവാദി ഈ ചെറിയ കുട്ടിയായിരുന്ന യോശുവായിരുന്നു. ഇനിയും ഈ വലിയ മനുഷ്യന്റെ മരണത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. അതെ, ഇതുപോലെ ഭക്തരായ മനുഷ്യർക്കും തെറ്റുപറ്റാം, എല്ലാ മനുഷ്യനും അങ്ങനെയാകുന്നു എന്നത്രേ അത് കാണിക്കുന്നത്. 20-21 വാക്യങ്ങൾ. യോശുവ ദേവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം മിസ്രയീം രാജാവായ നെഖോ ഫ്രാത്തിന് സമീപത്തുള്ള കക്കെമിഷ് ആക്രമിപ്പാൻ പോകുമ്പോൾ യോശുവ അവന്റെ നേരെ പുറപ്പെട്ടു. എന്നാൽ അവൻ അവന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. യഹൂദ രാജാവേ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഞാൻ ഇന്ന് നിന്റെ നേരെയല്ല, എനിക്ക് യുദ്ധമുള്ള ഗ്രഹത്തിന്റെ നേരെ യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു. യോശുവ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു, ഈ യുദ്ധത്തിൽ ഇടപെടേണ്ട ഒരാവശ്യവും അവനില്ലായിരുന്നു. 22 വാക്യം. എങ്കിലും യോശുവ വിട്ടുതിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗിദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു. നോക്കണം, യുദ്ധം ചെയ്യാതിരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് കാണുക. 23 മുതലുള്ള വാക്യങ്ങൾ. വില്ലാളികൾ യോശുവ രാജാവിനെ എയ്തു. രാജാവ് തന്റെ ഭൃത്യന്മാരോട്, എന്നെ കൊണ്ടുപോകുവിൻ, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ നിന്നിറക്കി അവന്റെ രണ്ടാം രഥത്തിലാക്കി യെരുശലേമിൽ കൊണ്ടുവന്നു. അവൻ മരിച്ചു. അവന്റെ പിതാക്കന്മാരുടെ ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. എല്ലാ യഹൂദയും യെരുശലേമും യോശുവയെക്കുറിച്ച് വിലപിച്ചു. ഭയങ്കരമായി പോയില്ലേ. യിരെമ്യാവും യോശുവയെക്കുറിച്ച് വിലപിച്ചു എന്ന് 25 വാക്യത്തിൽ പറയുന്നു. സകല സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഇന്നുവരെ അവരുടെ വിലാപങ്ങളിൽ യോശുവയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ഇസ്രായേലിൽ അതൊരു ചട്ടമാക്കിയിരിക്കുന്നു. അവ വിലാപങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോശിയാവ് ഒരു നല്ല രാജാവും മഹാനായ വ്യക്തിയുമായിരുന്നു. അവനൊരു വലിയ ഉണർവിന് നേതൃത്വം നൽകിയതാണ്. ജനങ്ങളെ അവൻ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തിയെന്നാൽ അവന്റെ മരണത്തോടെ ഉണർവ് അവസാനിച്ചു. ഇനിയും തെക്കേ രാജ്യമായ യഹൂദയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നത് നാം കാണുന്നതാണ്. 36 അധ്യായത്തിലേക്ക് വരുമ്പോൾ തെക്കേ രാജ്യമായ യഹൂദയുടെ നാളുകൾ എണ്ണപ്പെട്ടതായി കാണാവുന്നതാണ്. ആ രാജ്യത്തെ നല്ല രാജാക്കന്മാരിൽ ഒടുവിലത്തെ ആളായിരുന്നു യോശിയാവ്. അവനുശേഷം വന്ന എല്ലാ രാജാക്കന്മാരും മോശമായിരുന്നു. ആ കൂട്ടത്തിൽ ഒരൊറ്റ ആൾ പോലും നല്ലതായിട്ടുണ്ടായിരുന്നില്ല. യഹൂദയുടെ മേൽ വരുവാനിരുന്ന ദൈവത്തിന്റെ ശിക്ഷാവിധി ഈ പറഞ്ഞ രാജാക്കന്മാരുടെ ദുഷ്ടത വേഗത്തിലാക്കി. അവർക്ക് ദൈവത്തോടുണ്ടായിരുന്ന മനോഭാവം ചുരുക്കം വാക്കുകളിൽ വിവരിച്ചിരിക്കുന്നു. എന്നിട്ട് രാജ്യത്തിന്റെ നാശത്തിന് കാരണമായ പ്രധാന കാരണങ്ങളെ ഒരു പ്രസ്താവനയിലൂടെ വിവരിക്കുന്നു. 36 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ദേശത്തെ ജനം യോശിയാവിന്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനു പകരം യെരുശലേമിൽ രാജാവാക്കി. യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 23 വയസ്സായിരുന്നു. അവൻ 3 മാസം യെരുശലേമിൽ വാണു. മിസ്രയീം രാജാവ് അവനെ യെരുശലേമിൽ വെച്ച് പിഴുക്കി ദേശത്തിന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. യോശിയാവിന്റെ ഈ മകനെ മിസ്രയീം രാജാവ് സ്ഥാനഭ്രഷ്ടനാക്കി. അവനൊരു വഷളനായിരുന്നു. സിംഹാസനത്തിൽ അവൻ 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. സംഗതികൾ വളരെ വേഗത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ ആരംഭിച്ചു. 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 7 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവന്റെ നേരെ ബാബേൽ രാജാവായ നെബുക്കനേസർ വന്ന് അവനെ ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. 7 വാക്യത്തിൽ കാണുന്ന നെബുക്കനേസർ യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളും ബാബേലിൽ കൊണ്ടുപോയി ബാബേലിൽ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ ഭരണസമയത്ത് ബാബേലിലെ രാജാവ് അവനെ എതിർത്തു എന്ന് നാം കാണുന്നു. 9 വാക്യത്തിലേക്ക് ഇനിയും വന്നാട്ടെ, യഹോയാക്കീൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 8 വയസ്സായിരുന്നു. അവൻ 3 മാസവും 10 ദിവസവും യെരുശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഈ രാജാവ് വളരെ കാലമൊന്നും ഭരിച്ചില്ല. 3 മാസം അവനും പെട്ടെന്ന് വെളിയിലായി. അടുത്തതായി സിദക്കിയാവ് യഹൂദയുടെ രാജാവായി വരുന്നു. യഹൂദയിലെ ഒടുവിലത്തെ രാജാവായി വന്നത് സിദക്കിയാവാകുന്നു. 11 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. തുടർന്ന് നാം പ്രവാസത്തെക്കുറിച്ചാകുന്നു വായിക്കുന്നത്. നെബുക്കനേസർ കഥകിൽ മുട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നു. അവൻ മതിൽ മറിച്ചിട്ട് യെരുശലേമിന് തീവച്ചു. യഹൂദയെ അടിമത്വത്തിലേക്ക് അവൻ വലിച്ചിഴച്ചു. ദൈവം നൽകുന്ന വിശദീകരണം ഇതത്രേ. 36 അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ചു, അവന്റെ വാക്കുകളെ നിരസിച്ചു. ഉപശാന്തിയില്ലാതാകും വണ്ണ യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദേയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൌവനക്കാരെ അവരുടെ വിശുദ്ധമന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ടുവന്നു. അവൻ യൌവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദേവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവർ ദേവാലയം ചുട്ടു, യെരുശലേമിന്റെ മതിൽ ഇടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവന്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. നോക്കണം, ദൈവം ശിക്ഷിക്കുന്നതിന്റെ വേറൊരു വിശദീകരണമാകുന്നു ഈ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്. ഇത് കൂടുതൽ ചിന്തിപ്പിക്കുന്നതാണ്. 21 വാക്യം, ഇരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. രണ്ടു വിധത്തിലുള്ള ഒരു ഉദ്ദേശം ദൈവം നേടി എന്നത് നാം കാണുന്നു. താൻ ചെയ്യുന്ന സകലത്തിലും ദൈവത്തിന് അനേകം കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഒന്നാമതായി, അവർ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞു. അവർ കടമെടുത്ത സമയത്തായിരുന്നു പാർത്തിരുന്നത്. ഈ പറഞ്ഞ സമയത്തിന് 100 വർഷങ്ങൾക്ക് മുൻപ് അവരെ അടിമത്വത്തിൽ അയച്ചതായിരുന്നെങ്കിലും ദൈവത്തെ പഴി പറയുവാൻ സാധ്യമല്ല. നമ്മുടെ സമൂഹം ഇന്ന് കടം വാങ്ങിയ സമയത്തല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആശ്ചര്യകരം തന്നെ. നമ്മുടെ പാപവുമായി അവഗണനകളുമായി എത്ര നാൾ മുൻപോട്ട് പോകുവാൻ ദൈവം അനുവദിക്കണമെന്നാണ് താങ്കൾ പറയുന്നത്? പണമുണ്ടാക്കുക, സുഖമായി ജീവിക്കുക എന്നതൊഴിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും മറ്റെന്താണ് വേണ്ടത്? ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾക്കായി സകല മൂല്യങ്ങളും ബലിയർപ്പിക്കുവാൻ മനുഷ്യർ തയ്യാറാകുന്നു. ദൈവത്തെ വിളിക്കുന്നത് പോലും പലപ്പോഴും ഈ ഭൗമിക ലക്ഷ്യപ്രാപ്തിക്കായി മാത്രമാണ്. യഹൂദ രാജ്യത്തിന് അവരുടെ സമയം വന്നുകഴിഞ്ഞു. വേറൊരു പരിഹാരമാർഗവുമില്ല. ഒരു രാഷ്ട്രം ഈ അവസ്ഥയിലെത്തുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ സമൂഹം ഈ അവസ്ഥയ്ക്ക് എത്ര അടുത്താണ് എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. രണ്ടാമതായി, 490 വർഷങ്ങളായി ഇസ്രായേൽ ശബത്ത് വർഷം ആചരിച്ചില്ല. അവർ ആ ദേശത്ത് ഒരു കാൽ വെക്കുന്നതിനു മുൻപ് ദൈവം ആ ദേശത്തെ സംബന്ധിച്ച് അവരോട് ആജ്ഞാപിച്ച പ്രമാണം അവർ തള്ളിക്കളയുകയാണ്. ദൈവം അവരോട് അരുളി ചെയ്തിരുന്നത് ലേവ്യ പുസ്തകം 25 അധ്യായത്തിന്റെ 1-5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവരുടെ അത്യാഗ്രഹം കാരണം ദേശം അതിന്റെ ശബത്ത് ആസ്വദിക്കുവാൻ അവർ അനുവദിച്ചില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവം അവരോട് ആജ്ഞാപിച്ചതിനനുസരിച്ചെല്ലാം 7-ാം ആണ്ടിലും നിലം വെറുതെ കിടക്കുവാൻ അവർ അനുവദിച്ചില്ല. അവർ അനുസരണക്കേട് കാണിച്ചിട്ടും അവർ രക്ഷപ്പെട്ടു എന്നാണ് അവർ ചിന്തിച്ചത്. 490 വർഷങ്ങൾ അതവർ ആവർത്തിച്ചു തുടർന്ന് ദൈവം അവരോട് പറഞ്ഞു, ഞാൻ 70 വർഷം നിങ്ങൾ ദേശത്ത് നിന്നും വെളിയിലാകുവാൻ പോവുകയാണ്. അങ്ങനെ ദേശം അതിന്റെ ശബത്ത് അനുഭവിക്കും. അതുകൊണ്ടത്രേ പ്രവാസം 70 സംവത്സരം ആയിരുന്നത്. ഇത് വളരെ ശ്രദ്ധേയം തന്നെ. അതേ സുഹൃത്തെ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് ഗലാത്തി ലേഖനത്തിൽ നാം വായിക്കുന്നു. ജനം ദേശത്ത് നിന്നും ദൈവഹിതത്തിൽ നിന്നും വെളിയിലായി. അങ്ങനെ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകവും നാം പഠിച്ചു തീരുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിൽ നാം കണ്ടത് രാജ്യം പൊതുവെ താണുപോയി. എങ്കിൽ തന്നെ ഉണർവിന്റെയും ഉത്തേജനത്തിന്റെയും നവീകരണത്തിന്റെയും ഒക്കെ സമയങ്ങൾ ദൈവം നൽകി. വളരെയേറെ അതുപോലെയുള്ള സമയങ്ങളുണ്ടായി. ഓരോ സമയത്തെയും എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയുണ്ട്. അതെന്താകുന്നെന്ന് ചോദിച്ചാൽ, ആസ ദൈവവചനത്തിലേക്കുള്ള മടങ്ങിവരവും അനുസരണവും കാണിച്ചു. യഹോശഫാത്തും ദൈവവചനത്തിലേക്കുള്ള മടങ്ങിവരവും അനുസരണവും കാണിച്ചു. യോവാശ, യെഹിസ്കിയാവ്, യോശിയാവ് ഓരോരുത്തരും ദൈവവചനത്തിലേക്കുള്ള മടങ്ങിവരവ്. ഓരോ പ്രാവശ്യവും അതാണ് കണ്ടത്. ജനങ്ങളിൽ പാപം ഏറ്റുപറയുവാനും രാജ്യത്തിൽ താൽക്കാലികമായ നവീകരണം കൊണ്ടുവരുവാനും കാരണമായി. ദൈവവചനത്തിലേക്കുള്ള മടങ്ങിവരവ് ഇന്ന് ആവശ്യമായിരിക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ ഇന്നും അത് ഉണർവിലേക്ക് നയിക്കും. ഭാവിയിലേക്കുള്ള ഒരു ശോഭനമായ ആശയോടെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. 22-23 വാക്യങ്ങൾ. എന്നാൽ യിരെമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരസിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരസിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലാടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി. രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർസി രാജാവായ കോരസ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗ്ഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിയുവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. ദൈവം തന്റെ ജനത്തെ പ്രവാസത്തിലേക്ക് അയച്ചു എങ്കിലും അവൻ അവരെ മറന്നില്ല എന്നുള്ളത് മനോഹരമായിരിക്കും. അവൻ എത്ര കൃപാലുവായ ദൈവമാകുന്നു, കരുണാസമ്പന്നനാകുന്നു. നാം പലപ്പോഴും അവനെ തള്ളിക്കളയുമ്പോഴും സ്നേഹത്തോടെ ഒരു സ്നേഹവാനായ പിതാവ് പിൻപേ കുഞ്ഞുങ്ങളുടെ പിൻപേ വന്ന് അവരെ ഗുണദോഷിക്കുന്നതുപോലെ, ശരിയായ പാതയിൽ പോകുവാൻ അവരെ ഗുണദോഷിക്കുന്നതുപോലെ ദൈവവും ചെയ്യുന്നു എന്നത് എത്ര മനോഹരമാണ്. പലപ്പോഴും ആ സ്നേഹം കാണിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയമില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തോട് എത്രമാത്രം സ്നേഹം കാണിക്കുവാൻ സാധിക്കുന്നുണ്ട്? ദൈവവചനത്തെ സ്നേഹിക്കുവാൻ അനുസരിക്കുവാൻ കഴിയുന്നുണ്ടോ? ഒരു നിമിഷം ജീവിതത്തെ സ്വയം പരിശോധന ചെയ്യൂ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. അവിടുത്തെ സ്നേഹത്തിനായി, കരുണയ്ക്കായി, അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തും. ഇന്ന് അവിടെ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. തുടർന്ന് നിന്റെ കൃപയിലായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ദൈവേഷ്ടം ചെയ്യുവാൻ, ദൈവ വഴികളിലായിരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ബലപ്പെടുത്തിക്കാട്ട്. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ചിന്തിച്ചറിയാ, ഏനേക്കാവതില്ലേയതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമതു, ഏനേക്കാവതില്ലേയതിൻ ആഴമളന്ന് ും ദയവാ സ്നേഹിച്ചതോ തന്നിൽ ആശ്ചര്യമേ.